SBS live streams and podcasts are supported by advertising.
SBS is Australia's most trusted multilingual broadcaster. Our listeners are loyal, highly engaged, and have supported countless local businesses. We offer advertising packages for businesses of all sizes. Our experienced sales team will guide you through the process of owning a great campaign. Bring your own ad or have our production team make you something in one of our 68 languages. Start the conversation with your new audience today. Email sales@sbs.com.au.
പത്തു വയസ്സുകാരനായ കുട്ടിക്ക് ഡൗൺ സിൻഡ്രം ഉള്ളതിൻ്റെ പേരിൽ ഓസ്ട്രേലിയൻ പി ആർ നിഷേധിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് പെർത്തിലുള്ള മലയാളി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. മാർച്ച് 15 മുൻപ് രാജ്യം വിടണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതോടെ വിഷയത്തിൽ മന്ത്രിതല ഇടപെടൽ കുടുംബം ആവശ്യപ്പെടുന്നു. കുട്ടിയുടെ അമ്മ കൃഷ്ണദേവി അനീഷ് നിലവിലെ സാഹചര്യങ്ങൾ SBS മലയാളത്തോട് വിശദീകരിക്കുന്നത് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം കൃഷ്ണദേവി SBS റേഡിയോ മലയാളത്തിലേക്ക്. കൃഷ്ണ, നമ്മൾ നിങ്ങളുടെ നിലവിലുള്ള ഒരു സാഹചര്യം എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ?
ഞങ്ങൾ 2016 ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നതാണ്. ഞാൻ ഇവിടെ സൈബർ സെക്യൂരിറ്റി പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2018 അതിന്റെ ജോലിയിൽ കയറി. അന്ന് അത് ജോലിയിൽ കയറി ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്കിൽ അസസ്മെന്റ് ചെയ്ത് കിട്ടി. 2020 ഞങ്ങൾ പെർമനന്റ് റെസിഡൻസിക്ക് വെച്ചു. പെർമനന്റ് റെസി റിജക്ട് ആയി എന്നുള്ള ഡിസിഷൻ ആണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ AAT ട്രൈബ്യൂണലിൽ അപ്പീലിന് പോയി. 2021 ആ അപ്പീലും റിജക്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് March 15 ഇവിടെ ലീവ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിസ റിജക്ട് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മോന് ഡൗൺ സിൻഡ്രോം ഉണ്ട്. പക്ഷെ അവന് വലിയ ഡെവലപ്മെന്റൽ ഡിലേസ് ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ മൈൽഡ് ആയിട്ട് സ്പീച്ച് ഡിലേയും ഇന്റലക്ച്വൽ ഡിലേയും ഉണ്ട്. പക്ഷെ ഇവിടെ മെയിൻ സ്ട്രീം സ്കൂളിലാണ് Year 4 പഠിക്കുന്നത്.
ഓക്കെ, നിങ്ങളുടെ അപേക്ഷ നിരസിക്കാൻ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് കൂടി ഒന്ന് പറയുമോ?
മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത് മോന് ഡൗൺ സിൻഡ്രോം ഉള്ളതുകൊണ്ട് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് പി ആർ തന്നതിന് ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും എന്ന് ഉള്ള കോട്ടാണ് അവർ ചെയ്തേക്കുന്നത്. മോനെ അതിന് കോസ്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് $664,000 ഫോർ എ ടൈം പീരീഡ് ഓഫ് 10 ആണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു പേയ്മെന്റോ, നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്തപ്പോൾ തൊട്ട് NDIS മെഡിക്കെയറിനും ഒക്കെ എലിജിബിൾ ആണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇതിന്റെ ബേസിസിലാണ് ഫിനാൻഷ്യൽ ബേർഡൻ ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടാണ് വിസ റിജക്ട് ചെയ്തേക്കുന്നത്. സ്കൂളിലെ ലെറ്റേഴ്സും സപ്പോർട്ട് ലെറ്റേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പീലിന് പോയപ്പോൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫെയഴ്സിനും വിസ റിജക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മോൻ മെയിൻ സ്ട്രീം സ്കൂളിലാണ് പഠിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സാധാരണ ഈ ഒരു കേസ് അന്ന് ഇവിടെ വന്നതിന് ശേഷം അവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ഡിലേ, പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലത്തെ ഒരു ഡിലേ അവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോ തന്നെ ഓൾമോസ്റ്റ് അവന് കുറച്ചായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല റിജക്ട് ചെയ്തത്. പിന്നെ നമ്മള് ഇന്ത്യയില് ഇത് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ ഉള്ള ലെറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് മൈൽഡ് ഡിലേ, അതായത് അവന് 3 ഉള്ളപ്പോ 2 years 22 months അത്രയും എല്ലാ കേപ്പബിലിറ്റീസും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരുന്നു നമ്മൾക്ക് ഡോക്ടർ അസസ് ചെയ്ത് തന്നിരുന്നത്. അതൊക്കെയായിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഇമിഗ്രേഷന് വേണ്ടിയിട്ട്.
ഓക്കെ, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഓസ്ട്രേലിയയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അസസ്മെന്റുകൾ എന്തെങ്കിലും നടത്തിയിരുന്നോ? അതിന്റെ കോപ്പിയും നമ്മൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ടോ?
ഓസ്ട്രേലിയയിൽ അസസ്മെന്റ് നടത്താനായിട്ട് നമുക്ക് പി ആർ റിജക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ റിക്വസ്റ്റ് വന്നെങ്കിലും അത് അസസ്മെന്റ് നടത്താൻ വേണ്ടി ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിനൊക്കെ വിളിക്കുമ്പോൾ 1.5 years വെയിറ്റിംഗ് പീരീഡാണ് പറയുന്നത്. അത് കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. AAT അപ്പീലിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അതും നടന്നില്ല. ഇപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഇതിന്റെ മിക്ക ഹോസ്പിറ്റലിലും പറയുന്നത് അവരൊരു കുട്ടി ഇവിടെ ബോൺ ആകുമ്പോൾ തൊട്ട് അവർ അസസ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഡോക്ടേഴ്സ് ഡെവലപ്മെന്റൽ ന്യൂറോളജിസ്റ്റുകളാണ്. അവരുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. കാരണം അവർ ഓൾറെഡി ഒരു കുട്ടി ബോൺ ആകുമ്പോ തൊട്ട് അവരുടെ അടുത്ത് ചെന്ന് അവര് ഫുള്ളി ബുക്ക്ഡ് ആണെന്നാണ് നമ്മൾ വിളിക്കുന്നവരെല്ലാം പറയുന്നത്.
ഇത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പേരന്റ്സിന് PR നിഷേധിക്കപ്പെടുന്ന സമാനമായ സംഭവങ്ങൾ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്, അത് നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ കുട്ടിയുടെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഓക്കെ. ഈ ആര്യനുമായി ബന്ധപ്പെട്ട് ഇത് ഇല്ലെങ്കിൽ ആര്യന്റെ സാഹചര്യം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് കൂടി ഒന്ന് പറയുമോ? കാരണം പലരും ഇത് ചോദിക്കുന്ന കേൾക്കാം, ഇത്തരത്തിൽ ഇത് മുൻപുള്ള നിയമമാണല്ലോ, നിങ്ങൾക്ക് മാത്രമായിട്ട് ഇളവ് നൽകണോ എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. അപ്പോൾ എങ്ങനെയാണ് ആര്യന്റെ ഒരു സിറ്റുവേഷൻ വ്യത്യസ്തമാകുന്നതെന്ന് കൂടി ഒന്ന് പറയുമോ, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്?
ആര്യനാണെങ്കിൽ ഇതുവരെ എല്ലാ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസും കറക്റ്റ് ഏജിൽ അച്ചീവ് ചെയ്തു. ഫിസിക്കലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആകെ അവനുള്ളതെന്ന് പറഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള സ്പീച്ച് ഡിലേ, പിന്നെ ഇന്റലക്ച്വൽ ഡിലേ കുറച്ചുണ്ട്. പക്ഷെ ഇപ്പം അവന്റെ ടീച്ചേഴ്സും സ്കൂളിൽ നിന്നെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്ന അവൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവൻ ഇയർ ഫോറിലാണെങ്കിൽ ഒരു ഇയർ ടുവിന്റെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ അവന് കൊടുക്കുന്നത്. ചെറിയ ഒരു ഡിലേ ഉണ്ടെന്ന് മാത്രമുള്ളൂ, അല്ലാണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ഒരു വേറെ നമ്മളുടെ എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ കാര്യമൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ക്രിട്ടിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഓക്കുപേഷനിലാണ്. ഞാൻ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടും ഹസ്ബൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലും ആണ്. അപ്പം നമ്മൾ കമ്പല്ലിംഗ് റീസന്റെ ബേസിസിൽ അങ്ങനെയാണ് നമ്മൾ മിനിസ്റ്റീരിയൽ ഇന്റർവെൻഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് 5 years എക്സ്പീരിയൻസ് ഉള്ള സൈബർ സെക്യൂരിറ്റിയിൽ എനിക്കും ഹസ്ബൻഡിനും അതേപോലെ തന്നെ ഉള്ള എക്സ്പീരിയൻസ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കമ്പനീസിൽ നമ്മൾക്ക് വർക്ക് റൈറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അത്രയും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് നമ്മളിവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ. തീർച്ചയായും ഇപ്പോൾ ഒരു പബ്ലിക് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ, നിങ്ങൾ മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പെറ്റീഷനുമായി മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്?
കാരണം ഇത് മിനിസ്റ്റീരിയൽ ഇന്റർവെൻഷന് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മിനിസ്റ്ററുടെ അടുത്ത് റീച്ച് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ തന്നെയാണ് ഇതിന് ഡിസിഷൻ എടുക്കുന്നത്. ഓൾറെഡി നമ്മളുടെ വിസ റിജക്ട് ചെയ്തത് അവര് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് നേരിട്ട് മിനിസ്റ്ററുടെ അടുത്ത് എത്തണമെന്ന് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഒരു പെറ്റീഷൻ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആൾക്കാരുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മിനിസ്റ്റർക്ക് എത്തി അത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു കമ്പല്ലിങ് റീസൺ ആയിട്ട് രണ്ടുപേരുടെയും ജോലിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മോന് ഹെൽത്ത് ഇഷ്യൂസ് വളരെ കുറവാണ്, ലിമിറ്റഡ് ആണ്, അതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തേക്കുന്നത്.
ഈ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് നിലവിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി ഒന്ന് പറയുമോ?
ഞങ്ങൾ പെറ്റീഷൻ വെച്ചിട്ട് 2 days ആവുന്നേ ഉള്ളൂ, 2 days ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് 7,000 സിഗ്നേച്ചേഴ്സ് ആണ് റിസീവ് ചെയ്തേക്കുന്നത് ഇതുവരെ. നമുക്ക് മാക്സിമം ഒരു മിനിമം 30,000 എങ്കിലും റീച്ച് ചെയ്യണം എന്നാണ് ഇത് മിനിസ്റ്ററുടെ അടുത്ത് എത്താൻ വേണ്ടി.
ഓക്കെ. ഈ ആളുകളുടെ നമ്പർ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ സർക്കാർ പറയുന്നത് ടാക്സ് പേയേഴ്സിന് ബേർഡൻ ആകുമെന്നാണോ, ആളുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് എന്താണ്?
ആളുകൾ നമ്മളോട് കമന്റ് ആയിട്ട് നമ്മളെ മെസ്സേജ് ചെയ്തും വിളിച്ചും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളൊരു ബേർഡൻ ആവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ആര്യനെ നേരിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആര്യന് വേണ്ടി ഈ സർവീസസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ രണ്ടുപേരും ടാക്സ് പേയേഴ്സ് ആണ്. നമ്മളുടെ ടാക്സ് ഈ അവർ പറഞ്ഞ കോസ്റ്റ് 10 years 600,000 ഡോളേഴ്സ് ആണെങ്കിൽ നമ്മൾ രണ്ടും ടാക്സ് ആയിട്ട് തന്നെ അത് അതിൽ കൂടുതൽ ഇവിടെ പേ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ കമ്മ്യൂണിറ്റിക്ക് ആവുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്.
ഓക്കെ. ഇത്തരത്തിലൊരു പെറ്റീഷനിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ സമാനമായ എന്തെങ്കിലും അനുഭവങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പെറ്റീഷനിൽ പോയി നമുക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഞങ്ങൾക്ക് ഞങ്ങൾ അഡ്വൈസ് ചെയ്തിരുന്നത് മിസ്റ്റർ സുരേഷ് രാജൻ സാറാണ്. സാറ് ഇതുപോലത്തെ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സാറ് നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പാത്ത് സ്വീകരിച്ചത്. സാറ് പറഞ്ഞു ഇങ്ങനെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മിനിസ്റ്റർ ഇത് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സക്സസ്ഫുൾ കേസ് ആവും, നമുക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വിന്നിങ് ചാൻസസ് ഉള്ള കേസാണ്. സാറിന്റെ ആ ഒരു അഡ്വൈസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇപ്പോഴും നിന്നുകൊണ്ട് ഇത് ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്.
അപ്പോൾ ഒരു മന്ത്രിതല ഇടപെടലിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ?
അതെ അതെ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് റിസോർട്ട്. കാരണം ഞങ്ങൾക്ക് ഇനി March 15 വരെ ഉള്ളൂ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. March 15 ശേഷം നമ്മളുടെ വിസ March 15 തീരും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല, ലീഗലി വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സും ഇല്ല.
ഓക്കെ, ഇപ്പോൾ ഞാൻ കൃഷ്ണദേവിയോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അനീഷിന് ഇക്കാര്യത്തിൽ അനീഷ് എന്താണ് പറയുന്നത്? ഇപ്പോൾ അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്?
നമ്മൾ ഇത്രയും നാളും ഇവിടെ നിന്നിട്ട് കുട്ടികൾ ഈ ഓസ്ട്രേലിയൻ കൾച്ചറും സൊസൈറ്റിയും ഒക്കെ ആയിട്ട് വളരെയധികം ഇന്റഗ്രേറ്റ് ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവര് എങ്ങനെയാണ് ഇനിയും തിരിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്. ഹസ്ബൻഡിനായാലും അത് ഭയങ്കര ഒരു ഉത്കണ്ഠയാണ്. പിന്നെ നമുക്ക് വേറെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു പോവാന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എല്ലാം ഇവിടെ നിൽക്കാനുള്ളത് ലാസ്റ്റ് റിസോർട്ട് വരെ ട്രൈ ചെയ്യും എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇത് ചെയ്യുന്നത്.
തീർച്ചയായും കൃഷ്ണദേവി, നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ SBS റേഡിയോ മലയാളത്തോട് പങ്കുവച്ചതിന്.
താങ്ക് യു സോ മച്ച്.
പ്രിയ ശ്രോതാക്കളെ, ഈ വിഷയത്തിലെ സർക്കാർ നിലപാട് അറിയുന്നതിനായി SBS കുടിയേറ്റകാര്യ വകുപ്പിന് ബന്ധപ്പെട്ടിരുന്നു. വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തന്നെ ഇത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്.
Why do people want to be at work? To feel heard, appreciated, part of something, and to know there's a career path for everyone. Inclusive workplaces are linked to increased innovation, productivity, and employee satisfaction. Make your organization a place where people want to be. For inclusion and diversity training, visit inclusion-program.com.au.